നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയിൽ പലിശ കൂടാനും കൂടാതെ ഇരിക്കാനും സാധ്യതയുണ്ട്. ഓസ്ട്രേലിയയിലെ ബാങ്കിംഗ് പലിശ നിരക്കിന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ വിവിധ സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം ഏകദേശം ഇങ്ങനെയൊക്കെയാണ്. ഇന്ത്യയിലെ കാലാവസ്ഥാ പ്രവചനത്തെക്കുറിച്ച് കളിയാക്കി പറഞ്ഞുകൊണ്ടിരുന്ന ഈ വാചകം ഓസ്ട്രേലിയയിലെ പലിശ നിരക്ക് പ്രവചനങ്ങളിൽ യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാണുന്നത്. എന്താണ് ഓസ്ട്രേലിയൻ സാമ്പത്തിക രംഗത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെന്നും അത് പലിശ നിരക്കിനെയും ഡോളറിന്റെ മൂല്യത്തെയും വിലക്കയറ്റത്തെയും ഒക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുമാണ് ഇന്ന് വാർത്തയ്ക്കപ്പുറം എന്ന സെഗ്മെന്റിൽ SBS മലയാളം പരിശോധിക്കുന്നത്.
Now, I think it's clear from the inflation data and the decision taken today that the worst of the inflation challenge is behind us, but we're not complacent about that. I've been saying that for some time as well.
ഒരു വർഷം മുൻപ് 2025 ഫെബ്രുവരി 18-ന് ട്രഷറർ ജിം ചാമേഴ്സ് കാൻബറയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇത്. നാണയപ്പെരുപ്പത്തിന്റെ ഏറ്റവും മോശം അവസ്ഥ കടന്നുപോയി എന്ന്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഓസ്ട്രേലിയയിൽ ആദ്യമായി റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ച ദിവസമായിരുന്നു അത്. 4.35% നിന്നും 4.1% പലിശ കുറച്ചു. പിന്നീട് മെയ്യിലും ഓഗസ്റ്റിലും 2 തവണ കൂടി പലിശ കുറച്ചു. 7.8% വരെ എത്തിയിരുന്ന രാജ്യത്തെ നാണയപ്പെരുപ്പം റിസർവ് ബാങ്ക് പ്രതീക്ഷിച്ചിരുന്ന 3% താഴേക്ക് എത്തിയപ്പോഴാണ് പലിശ നിരക്ക് കുറയ്ക്കാൻ റിസർവ് ബാങ്ക് തയ്യാറായത്. പിന്നീട് എങ്ങോട്ട് പലിശ കുറയ്ക്കലിന്റെ നാളുകളായിരിക്കും എന്നായിരുന്നു ഒരുവിധം എല്ലാ സാമ്പത്തിക വിദഗ്ധരും പ്രവചിച്ചത്. 2026 കുറഞ്ഞത് 2 തവണ കൂടി പലിശ കുറയ്ക്കുമെന്നും 3% താഴെയായി പലിശ എത്തുമെന്നും പ്രമുഖ ബാങ്കുകളെല്ലാം തന്നെ വിലയിരുത്തി. പക്ഷേ ആ പ്രവചനങ്ങളെല്ലാം തെറ്റുമെന്നാണ് അതേ ബാങ്കുകളും സാമ്പത്തിക വിദഗ്ധരും ഇപ്പോൾ പറയുന്നത്. ഓസ്ട്രേലിയൻ സാമ്പത്തിക രംഗത്തും ആഗോള സാമ്പത്തിക രംഗത്തും വന്ന അപ്രതീക്ഷിത മാറ്റങ്ങളാണ് പ്രവചനങ്ങൾ തലകീഴായി മറിയുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത്. താരിഫുകൾ കൂട്ടിയും കുറച്ചും സാമ്പത്തിക രംഗത്ത് പുതിയ യുദ്ധമുഖങ്ങൾ തുറന്നുമെല്ലാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ഇടപെടലുകൾ ആഗോളതലത്തിൽ തന്നെ സാമ്പത്തിക അനിശ്ചിതാവസ്ഥ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനൊപ്പം ഓസ്ട്രേലിയയിൽ തൊഴിലില്ലായ്മ കുറയുകയും നാണയപ്പെരുപ്പ് വീണ്ടും കൂടുകയും ചെയ്തു. പലിശ കൂട്ടൽ നടപടിയിലേക്ക് പോകാൻ റിസർവ് ബാങ്കിനെ ഏറ്റവും പ്രേരിപ്പിക്കുന്ന സാഹചര്യം എന്താണ്? തുടർച്ചയായി 2 മാസങ്ങളിൽ റിസർവ് ബാങ്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലേക്ക് നാണയപ്പെരുപ്പം ഉയർന്നിരിക്കുകയാണ്. നവംബറിൽ 3.4% ഉയർന്ന നാണയപ്പെരുപ്പം ഡിസംബറിൽ അവസാനിച്ച 12 മാസങ്ങളിൽ 3.8% ഉയർന്നത്. 3.5% എല്ലാ സാമ്പത്തിക വിദഗ്ധരുടെയും പരമാവധി പ്രതീക്ഷ. അതിനെയും മറികടന്ന് നാണയപ്പെരുപ്പം മുകളിലേക്ക് പോയതോടെ ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്ന പേരിൽ ആരോപണ പ്രത്യാരോപണങ്ങളും സജീവമായിട്ടുണ്ട്. സർക്കാരിന്റെ അനാവശ്യ ചെലവുകളാണ് നാണയപ്പെരുപ്പം കൂട്ടിയതിന് പിന്നിൽ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. രാജ്യത്തെ പലിശ നിരക്ക് വർധനവിലേക്ക് വീണ്ടും തള്ളിയിടുന്നതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും നാഷണൽസ് പാർട്ടി സെനറ്റർ ബ്രിജറ്റ് മക്കൻസി ചാനൽ 9 പറഞ്ഞു.
Has seen international rating agencies, the IMF, the OECD, all saying you've got to get the spending under control if you're not going to see inflationary pressures rise. And this is going to come as a terrible shock to families and mortgage holders as they're going to see bills increase, mortgage payments increase, and their grocery bills.
എന്നാൽ ഈ ആരോപണം നിഷേധിക്കുകയാണ് ട്രഷറർ ജിം ചാമേഴ്സ്. നാണയപ്പെരുപ്പുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ കഴിഞ്ഞിട്ടില്ല എന്ന് 1 വർഷം മുൻപ് പറഞ്ഞതിന്റെ തുടർച്ചയെന്നോണം ഇപ്പോഴത്തെ കണക്കുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണെന്നാണ് ചാമേഴ്സ് പ്രതികരിച്ചത്. ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തൽ.
Today's numbers are a really important reminder that there is always more to do when it comes to tackling the big challenges in our economy. These persistent price pressures, the long-standing, decades-long-standing challenge we have with productivity, and also this global economic uncertainty. So inflation ticked up today. It is higher than we'd like. We expected it to tick up, but we know that doesn't make it any easier for people.
നാണയപ്പെരുപ്പത്തിന്റെ ഉത്തരവാദിത്വം ആർക്ക് എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആ വ്യത്യാസമില്ലാത്ത ഒരു കാര്യം പലിശ കൂടുമോ എന്ന വിഷയത്തിലാണ്. ഫെബ്രുവരി 3 ചൊവ്വാഴ്ച ചേരുന്ന റിസർവ് ബാങ്ക് യോഗത്തിൽ പലിശ കൂട്ടുമെന്ന പ്രവചനങ്ങളിലേക്ക് ഏകദേശം എല്ലാ സാമ്പത്തിക വിദഗ്ധരും എത്തിച്ചേർന്നു കഴിഞ്ഞു. നിലവിൽ 3.6% പലിശ 3.85% കൂടുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഉയർന്ന ഭവന വായ്പകളുള്ളവർക്ക് കൂടുതൽ ആശങ്ക പകരുന്നത് പലിശ നിരക്കിന്റെ ഭാവി എന്താകുമെന്ന ചർച്ചകളാണ്. ഈ വർഷം 2 തവണ പലിശ കുറയുമെന്ന മുൻ പ്രവചനങ്ങൾ എല്ലാ ബാങ്കുകളും സാമ്പത്തിക വിദഗ്ധരും പിൻവലിച്ചു കഴിഞ്ഞു. ഫെബ്രുവരിക്ക് ശേഷം വീണ്ടും ഈ വർഷം പലിശ കൂടുമോ എന്ന പേരിലാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. കുറഞ്ഞത് 2 തവണ ഈ വർഷം പലിശ കൂടുമെന്നാണ് പ്രമുഖ ബാങ്കുകളിലൊന്നായ നാബിന്റെ ഇപ്പോഴത്തെ പ്രവചനം. ഫെബ്രുവരിയിലും മെയിലുമായിരിക്കും ഈ വർധനവ് എന്നാണ് നാബ് പ്രവചിക്കുന്നത്. എന്നാൽ വെസ്പാക്കും ANZ പറയുന്നത് ഫെബ്രുവരിയിലെ ഒറ്റ വർധനവ് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഉറപ്പുള്ളത് എന്നാണ്. അടുത്തയാഴ്ചത്തെ പലിശ വർധനവ് ഒരു പുത്തൻ ട്രെൻഡായി മാറില്ല എന്ന് 2 ബാങ്കുകളുടെയും ചീഫ് എക്കണോമിസ്റ്റുമാർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. പലിശ നിരക്കിലെ വർധനവ് ഭവന വായ്പയുള്ളവർക്ക് തിരിച്ചടിയാകും എന്ന ആശങ്കകൾക്കിടയിലും ഓസ്ട്രേലിയൻ ഡോളറിന്റെ പുതിയ കുതിപ്പ് കിട്ടാൻ അത് വഴി തുറക്കും എന്ന പ്രതീക്ഷയും സാമ്പത്തിക വിദഗ്ധർ പങ്കുവെക്കുന്നുണ്ട്. 3 വർഷത്തിനുശേഷം ഓസ്ട്രേലിയൻ ഡോളറിന്റെ മൂല്യം ആദ്യമായി 70 അമേരിക്കൻ സെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. 70.37 സെന്റ് വരെയായി ഇത് ഉയർന്നിരിക്കുന്നു. ഇന്ത്യൻ രൂപയ്ക്കെതിരെയും ഓസ്ട്രേലിയൻ ഡോളറിന്റെ മൂല്യം ഓരോ ദിവസവും പുതിയ റെക്കോർഡ് നേടുകയാണ്. കഴിഞ്ഞ 1 മാസം കൊണ്ട് ഇന്ത്യൻ രൂപയുമായുള്ള ഓസ്ട്രേലിയൻ ഡോളറിന്റെ വിനിമയ നിരക്കിൽ 7.56% വർധനവാണ് ഉണ്ടായത്. അതായത് 2025 ഡിസംബർ 30 ഒരു ഓസ്ട്രേലിയൻ ഡോളർ നൽകിയാൽ 59.91 രൂപ കിട്ടുമായിരുന്നത് ഇന്ന് 64.85 രൂപയാണ്. അതായത് $1,000 ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുന്ന ഒരാൾക്ക് 1 മാസത്തിനിടെ ഉണ്ടായ വർധനവ് 4,900 രൂപയാണ്. പലിശ നിരക്ക് കൂടുകയാണെങ്കിൽ ഡോളറിന് ഇത് വീണ്ടും കരുത്തു പകരുമെന്നും ഓസ്ട്രേലിയൻ ഡോളറിന്റെ മൂല്യം ഇനിയും കൂടുമെന്നാണ് വിലയിരുത്തൽ. ചരിത്രപരമായി പലിശ നിരക്ക് കൂടുമ്പോൾ ഡോളർ മൂല്യം കൂടുന്നതാണ് കണ്ടുവരുന്നത്. പലിശ കൂടുമ്പോൾ വിദേശ നിക്ഷേപകർ കൂടുതലായി ഓസ്ട്രേലിയയിലേക്ക് എത്തുകയും ഇതോടെ ഓസ്ട്രേലിയൻ ഡോളറിന്റെ ആവശ്യകത കൂടുകയും ചെയ്യും. ഫെബ്രുവരിയിലും ഇതേ സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ മാറി മാറി വരുന്ന പലിശ നിരക്കിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് നിങ്ങൾ വാർത്തയ്ക്കപ്പുറം എന്ന സെഗ്മെന്റിൽ കേട്ടത്. ഇതുപോലെയുള്ള റിപ്പോർട്ടുകൾ ആഴത്തിലും ആധികാരികമായും കേൾക്കാൻ ഞങ്ങളുടെ പോഡ്കാസ്റ്റുകൾ സ്ഥിരമായി പിന്തുടരുക. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പോഡ്കാസ്റ്റ് തുടങ്ങി ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളത്തിന്റെ പോഡ്കാസ്റ്റുകൾ കേൾക്കാം. അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൌൺലോഡ് ചെയ്യുക. SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കേൾക്കാം.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.